കിസാൻ മണിയിൽ ഇന്നാദ്യം. ഇക്കഴിഞ്ഞ 29-ാം തീയതി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ വെച്ച് നടന്ന കടൽപായൽ വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ 7-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപായൽ ഉച്ചകോടിയെക്കുറിച്ച് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ട്രെയിനിങ്ങിന്റെ ഡയറക്ടർ ഡോക്ടർ ഷൈൻകുമാർ സി എസ് എന്നിവർ സംസാരിക്കുന്നു.
പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെയും മത്സ്യ തൊഴിലാളി സഹോദരങ്ങളെയും കിസാൻ വാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗ്രിൻസൺ ജോർജ്, കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചി CMFRI ഒരു വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. January 29 നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നടന്ന 7-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപായൽ ഉച്ചകോടിയെക്കുറിച്ചും അത് നമ്മുടെ തീരദേശത്തിന് നൽകുന്ന പുതിയ പ്രതീക്ഷകളെക്കുറിച്ചുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഭാരതത്തിന്റെ നീലസമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ ഇക്കോണമിയിൽ കടൽപായൽ ഒരു നിർണായക ശക്തിയായി മാറാൻ പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ ഉച്ചകോടിയുടെ പ്രസക്തി? എന്തായിരുന്നു ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, സംരംഭകർ, ഈ മേഖലയിൽ നിക്ഷേപം നടത്താൻ താൽപര്യമുള്ളവർ, സർക്കാരിലെ നയരൂപകർത്താക്കൾ എന്നിവരെല്ലാം ഒരേ വേദിയിൽ ഒത്തുചേർന്നു. ഇന്ത്യയിലെ കടൽപായൽ കൃഷിയെയും ഒരു വൻകിട വ്യവസായമാക്കി മാറ്റുക എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 11,000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള തീരപ്രദേശമുണ്ട്. എന്നിട്ടും ലോകത്തിലെ കടൽപായൽ ഉൽപാദനത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിടവ് നികത്താനും നമ്മുടെ മത്സ്യ തൊഴിലാളികൾക്ക് ഒരു പുതിയ വരുമാന മാർഗം തുറന്നുകൊടുക്കുവാനും ഈ ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ സഹായിക്കും. കടൽപായൽ, കടലിലെ പച്ച സ്വർണം. എന്തുകൊണ്ടാണ് കടൽപായലിനെ നമ്മൾ ഇത്രയധികം ഗൌരവമായി കാണുന്നത്? പലർക്കും കടൽപായൽ എന്നാൽ കടൽ തീരത്ത് അടിഞ്ഞുകൂടുന്ന വെറും കളകൾ മാത്രമാണ്. എന്നാൽ സത്യമതല്ല. വ്യവസായ ലോകത്ത് ഇതിന് പച്ച സ്വർണം എന്നാണ് പേര്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഐസ്ക്രീമുകൾ, ടൂത്ത്പേസ്റ്റുകൾ, ജെല്ലികൾ എന്നിവയിലെല്ലാം കടൽപായലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അഗാർ, ആൾജിനേറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ആധുനിക മരുന്നുകൾ നിർമ്മിക്കാനും സൌന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ജൈവവളമായും ഇന്ന് കടൽപായൽ വൻതോതിൽ ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനമായി രാസവളങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാവുന്ന മികച്ച ലിക്വിഡ് സീവീഡ് ഫെർട്ടിലൈസർ നമ്മുടെ കൃഷിയിടങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. കർഷകർക്ക് എങ്ങനെ ഇതിൽ പങ്കാളികളാകാം? നമ്മുടെ സാധാരണക്കാരായ കർഷകർക്കും മത്സ്യ തൊഴിലാളികൾക്കും എങ്ങനെ ഇതിന്റെ ഭാഗം ആകാം എന്നാണ് അടുത്ത ചോദ്യം. കടൽപായൽ കൃഷിക്ക് വലിയ മുതൽമുടക്കില്ല എന്നതുകൂടി നിങ്ങൾ അറിയണം. ഇതിന് വളം വേണ്ട, കീടനാശിനി വേണ്ട. കടലിലെ പ്രകൃതിദത്തമായ പോഷകങ്ങൾ ഉപയോഗിച്ചാണ് ഇവ വളരുന്നത്. മുള കൊണ്ടുള്ള ചെങ്ങാടങ്ങളിലോ, അതായത് റാഫ്റ്റ് എന്ന് നമ്മൾ പറയും, ലോങ് ലൈൻ രീതിയിലോ വളരെ ലളിതമായി ഇത് കൃഷി ചെയ്യാം. വെറും 45 ദിവസം കൊണ്ട് വിളവെടുക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വർഷത്തിൽ ഒന്നിലധികം തവണ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. തീരദേശത്തെ സ്ത്രീ കൂട്ടായ്മകൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് ചെയ്യാവുന്ന ഏറ്റവും ലാഭകരമായ ജോലിയാണിത്. പുരുഷന്മാർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ തീരത്ത് താമസിക്കുന്ന സ്ത്രീകൾ അവരുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാവുന്ന ഒരു അധിക വരുമാനമായി ഇതിനെ കാണുന്നുണ്ട്. എന്താണ് ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികളും അതിന് എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുമുണ്ടോ? തീർച്ചയായും വെല്ലുവിളികളുണ്ട്. നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ സമയത്തിന് ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനായി CMFRI വലിയ തോതിലുള്ള സീഡ് ബാങ്കുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. കടൽപായലിന്റെ വൈവിധ്യം നിലനിർത്താനും ഉൽപാദന ക്ഷമത കൂട്ടാനുമുള്ള സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വിപണനമാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പായലുകൾ കൃത്യമായ വിലയ്ക്ക് വാങ്ങാൻ വലിയ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും കർഷകരുമായി ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല ഉച്ചകോടിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇതിലൂടെ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നേരിട്ട് വിപണിയിലെത്തിക്കാൻ സാധിക്കും. എന്താണ് എനിക്ക് ഈ ഉച്ചകോടിയും ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം നൽകാനുള്ളത്? ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന, അതായത് PMMSY, അതുപോലുള്ള പദ്ധതികളിൽ കടൽപായൽ കൃഷിക്ക് വലിയ സബ്സിഡികളും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. കേരളത്തിലെ തീരദേശങ്ങളിലും ഇതിന്റെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള കൃഷികൾ വിജയിച്ചിട്ടുണ്ട്. കടൽ വെറും മത്സ്യബന്ധനത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് വലിയൊരു കൃഷിയിടം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലത്ത് കാർബൺ ആഗിരണം ചെയ്യാൻ കഴിവുള്ള കടൽപായലുകൾ പരിസ്ഥിതിക്കും ഒരു അനുഗ്രഹമാണ്. CMFRI വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾക്കും പരിശീലനങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. നമുക്ക് ഒത്തുചേർന്ന് നമ്മുടെ കടലോരങ്ങളെ സമ്പന്നമാക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.